ദൈവത്തിന്റെ സാന്നിധ്യവും തേജസ്സും ഭൂമിയിൽ വെളിപ്പെടുത്തുക എന്നതാണ് സഭ ഒരു മന്ദിരമായിരിക്കുന്നതിന്റെ ഉദ്ദേശം.
പ്രിയ സുഹൃത്തേ, നമസ്കാരം. ജീവസന്ദേശ പഠനത്തിലൂടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കാതോർത്തിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കളെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. FSC ലേഖന പഠനം എത്ര മനോഹരമാണ് അല്ലേ? ഈ പഠനം പുസ്തക രൂപത്തിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് താങ്കളും ആഗ്രഹിച്ചിട്ടില്ലേ? ഇതാ, താങ്കളുടെ ആഗ്രഹത്തിന് നിവർത്തി വന്നിരിക്കുന്നു. FSC ലേഖന പഠനം പുസ്തക രൂപത്തിലാക്കിയിരിക്കുന്നു. താങ്കളുടെ കോപ്പി ഉറപ്പാക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഇനി നമുക്ക് ഇന്നത്തെ പഠനം ശ്രവിക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു, ശ്രദ്ധിച്ചാലും.
എന്നേക്കാൾ ഉയർന്നവർ അഥവാ കൂടുതലുള്ളവർ എന്നോടൊപ്പം ഉള്ളപ്പോൾ ഞാൻ സമത്വത്തിനു വേണ്ടി വാദിക്കും. എന്നാൽ ഞാൻ മറ്റുള്ളവരുടെ മുകളിലാകുമ്പോൾ, അത് സമ്പത്തിലാണെങ്കിലും അധികാരത്തിലാണെങ്കിലും സുഖ സൌകര്യങ്ങളിലാണെങ്കിലും ശരി, ഞാൻ സൌകര്യപൂർവ്വം കണ്ണടയ്ക്കും. അപ്പോൾ സമത്വത്തിനുവേണ്ടി വാദിച്ചാൽ എന്റെ കയ്യിൽ ഇരിക്കുന്നതും കൂടി പോകും എന്നതിനാൽ മിണ്ടാതിരിക്കുന്നതാണില്ലേ? അതുകൊണ്ട് ഈ സമത്വത്തിനുള്ള വാദമൊക്കെ പലപ്പോഴും അവനവന്റെ സൌകര്യത്തിനനുസരിച്ചാണല്ലോ. എന്നാൽ മറ്റുള്ളവരെ എന്നെപ്പോലെ കാണുവാനുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ സമത്വം എന്റെ സൌകര്യമനുസരിച്ചല്ലായിരിക്കും. എന്ത് ത്യാഗം ചെയ്തും ഞാനത് നിറവേറ്റും. അങ്ങനെ വരുമ്പോൾ എന്റെ കൈകളിൽ നിന്നും എന്ത് പോകുമെന്നല്ല, മറ്റുള്ളവർക്ക് എന്ത് ലഭിക്കും എന്നതായിരിക്കും എന്റെ ചിന്ത. എന്നാൽ പ്രശ്നം ഈ മറ്റുള്ളവരെ എന്നെപ്പോലെ തന്നെ കാണുവാനുള്ള ഹൃദയം എനിക്ക് എങ്ങനെ ഉണ്ടാകും എന്നതാണ്. മനുഷ്യഹൃദയം സ്വാർത്ഥത തിങ്ങിയതാണ്. ആദർശങ്ങളൊക്കെ കാറ്റിൽ പറപ്പിക്കുവാൻ മനുഷ്യന് വലിയ കാര്യമൊന്നും വേണ്ട. അതിനാൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും പ്രോത്സാഹിപ്പിക്കുവാനും കഴിയുന്ന ഹൃദയം ദൈവത്തിൽ നിന്നും മാത്രമേ നമുക്ക് ലഭിക്കൂ. അതെങ്ങനെ സാധിക്കുമെന്നതത്രേ ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതെ, ക്രിസ്തുവിലായിത്തീരുന്ന ഒരു വ്യക്തിക്കും മാത്രമേ മറ്റുള്ള ദൈവമക്കളെ സഹോദരങ്ങളായി കാണുവാനും അംഗീകരിക്കുവാനും സാധിക്കും. ആദ്യം പൌലോസ് ദൈവത്തിൽ നിന്നും അകന്നുപോയിരുന്ന മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് സമാധാനമുണ്ടാക്കുവാൻ ക്രിസ്തു എന്ത് ചെയ്തു എന്ന് പൌലോസ് വിവരിച്ചു. എഫെസ്യ ലേഖനം 2 18 വാക്യം വരെ നാം പഠിച്ചു കഴിഞ്ഞു. 19 മുതലുള്ള വാക്യങ്ങളിൽ പൌലോസ് ഇത്രയും നേരം പറഞ്ഞതിന്റെ ചുരുക്കം എഴുതുകയാണ്. ദൂരസ്ഥരായിരുന്നവരെ, ജാതികളെ ദൈവത്തിങ്കിലെ കടുപ്പിച്ചുകൊണ്ടുവരുവാൻ ക്രിസ്തു എന്ത് ചെയ്തു എന്ന് പൌലോസ് പടിപടിയായി വിശദീകരിച്ചു. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം ക്രിസ്തു നീക്കി. രണ്ടു പക്ഷമായി നിന്ന മനുഷ്യവർഗത്തെ ഒരു പക്ഷമാക്കി അവൻ തീർത്തു. രണ്ടിനെയും ദൈവത്തോട് നിരപ്പിച്ചു. ദൂരസ്ഥരോടും സമീപസ്ഥരോടും സമാധാനം സുവിശേഷിച്ചു. ആകയാൽ ക്രിസ്തുവിന്റെ നേട്ടങ്ങളുടെയും സമാധാനം അറിയിച്ചതിന്റെയും ഫലം എന്താണ്? അതെ, ക്രിസ്തുവിലായിത്തീർന്നവർ ഒരു പുതിയ സമൂഹമായിരിക്കുന്നു. അവരുടെ നില മാറ്റപ്പെട്ടിരിക്കുന്നു. എഫെസ്യ 2:18 വാക്യം വരെയാണല്ലോ നാം ചിന്തിച്ചു കഴിഞ്ഞത്. ഇന്ന് 19 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ 19 വാക്യവും 20 വാക്യവും ഒന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൌരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പൊസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ജാതികളായ വിശ്വാസികളെ പൌലോസ് ഓർപ്പിക്കുന്നത് ഒരിക്കൽ അവർ അന്യന്മാരും ദൈവത്തിൽ നിന്നും അകന്നവരുമായിരുന്നെങ്കിൽ തന്നെ അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി അത്യന്തം നല്ലതായിട്ടുണ്ട്. അവർ മേലിൽ അന്യന്മാരും പരദേശികളുമല്ല, അവർ വിശുദ്ധന്മാരുടെ സഹപൌരന്മാരത്രേ. ഇവിടെ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമ വിശുദ്ധന്മാരെ സൂചിപ്പിച്ചുകൊണ്ടല്ല. യഹൂദേതരായ വിശ്വാസികൾ യഹൂദന്മാരായ പുതിയ നിയമ വിശുദ്ധന്മാരുടെ, അതായത് ക്രിസ്തുവിന്റെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളുമായി സഹപൌരന്മാരാകുന്നു എന്ന്, ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ് ഇവർ. ശുശ്രൂഷകന്മാരെ പോലെ അല്ല, ബന്ധുക്കളെപ്പോലെ, ദൈവഭവനത്തിലെ അംഗങ്ങളായി. അവർ അവന്റെ പ്രിയ മക്കളാണ്. യോഹന്നാൻ എഴുതിയത് 1 യോഹന്നാൻ 2:12, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നാം ചെറിയ കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ്. ഇതൊരു പുതിയ ബന്ധമാണ്, പഴയ നിയമത്തിന് അന്യമായൊരു ബന്ധം. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനെ പോലും എന്റെ ദാസനായ ദാവീദ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. മോശയെക്കുറിച്ചും എന്റെ ദാസൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പൗരത്വം ഭൂമിയിലെ ഇസ്രായേലിലോ യെരുസലേമിലോ അല്ല, പിന്നെയോ സ്വർഗത്തിൽ. ഫിലിപ്പി ലേഖനം 3:20 ഇരുപതാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്നും കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. നാം ഇപ്പോൾ സഹപൌരന്മാരാണ്. ഈ കാലത്ത് നാം സ്വർഗത്തിന് ഉള്ള വ്യക്തികളാകുന്നു, സ്വർഗത്തിനുള്ളവരാണ്. അന്യന്മാരും പരദേശികളുമല്ല എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥവ്യാപ്തി വളരെയാണ്. അന്യന്മാരെന്നാൽ മറുനാട്ടുകാർ എന്ന അർത്ഥമാണല്ലോ. ഒരു പാപി ദൈവരാജ്യത്തിന് അന്യനാണ്. പരദേശികളെന്നാൽ അന്യരാജ്യക്കാരെങ്കിലും തൽക്കാലം മറ്റൊരിടത്ത് താമസിക്കുന്നവർ. രണ്ട് കൂട്ടർക്കും പൌരത്വമില്ല. എന്നാൽ ക്രിസ്തുവിലൂടെ ദൈവ പൈതലായി തീരുന്ന ഒരു വ്യക്തിയുടെ നില ഇതിന് നേരെ വിപരീതമാണ്. അവർ ക്രിസ്തുവേശുവിനുള്ളവരെങ്കിലോ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും അത്രേ. ഗലാത്യ ലേഖനം 3:29. ഇന്ന് സ്വർഗം നമുക്ക് പരദേശമല്ല, ഇവിടെയാണ് നാം പരദേശികളായിരിക്കുന്നത്. നാം പരദേശികളായിരിക്കുന്നത് ഈ ലോകത്തിലാണ്. തുടർന്ന് പൌലോസ് പറയുന്നത്, നിങ്ങളെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട സംഗതിയാകുന്നു. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്നു അടിസ്ഥാനം എന്ന അർത്ഥമല്ല ഇവിടെ. പിന്നെയോ, അവർ തന്നെ വ്യക്തിപരമായി അടിസ്ഥാനമിട്ടു എന്ന അർത്ഥമാണ്. ആദിമസഭ അതിന്റെ ഉപദേശം പണിതുയർത്തിയത് അപ്പസ്തോലന്മാരുടെ ഉപദേശത്തിന്മേലായിരുന്നു. അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർ ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് വളരെയേറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അവർ പഴയ നിയമ പ്രവാചകന്മാരോ പുതിയ നിയമ പ്രവാചകന്മാരോ ആരാകുന്നു? അപ്പസ്തോലന്മാരോടുകൂടെ തന്നെ അത് ചേർത്ത് പറഞ്ഞിരിക്കുന്നതിനാൽ, ഒരു വിഭജനം ഒന്നും ഇല്ലാതെ തന്നെ അത് പറഞ്ഞിരിക്കുന്നതിനാൽ, ഇത് പുതിയ നിയമ പ്രവാചകന്മാരെക്കുറിച്ച് തന്നെയാണ് എന്ന് വിശ്വസിക്കാവുന്നതാണ്. 3 വരുമ്പോൾ ഇതുറപ്പാകും. എന്നാൽ ഈ അടിസ്ഥാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ഉപദേശിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ അറിയപ്പെട്ടിരുന്നതിനാൽ ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം എന്തെന്നാൽ, സഭയുടെ അടിസ്ഥാനം ഈ പറഞ്ഞ വ്യക്തികളിലോ അവരുടെ സ്ഥാനത്തോ അല്ല, പിന്നെയോ അവരുടെ ഉപദേശത്തിലത്രേ. അതിലുപരിയായി നാം അവരെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ദൈവപ്രേരിതരായ ഉപദേഷ്ടാക്കന്മാരായും ദൈവിക വെളിപ്പാടുകളുടെ നാവായും ദൈവിക അധികാരത്തിന്റെ വാഹകരായും അത്രേ. പ്രായോഗികമായി പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം പുതിയ നിയമ വചനത്തിന്മേലാണ് സഭ പണിതിരിക്കുന്നത് എന്നത്രേ. അവയത്രേ സഭയുടെ അടിസ്ഥാന രേഖകൾ. ഒരു പ്രാദേശിക സഭ അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ആയിക്കൊള്ളട്ടെ, വചനത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ അനുസരിച്ചായിരിക്കും ആ വ്യക്തിയുടെ നിലനിൽപ്പ്. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ എന്ന പ്രയോഗം വെളിപ്പെടുത്തുന്നത് സഭ പണിതുയർത്തിയിരിക്കുന്നത് ക്രിസ്തു എന്ന പാറയിന്മേലാണ്. പൌലോസ് ഇത് വ്യക്തമാക്കുന്നു. യേശു ക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് 1 Cor 3:11 നാം വായിക്കുന്നു. പത്രോസ് അതേക്കുറിച്ച് പറയുന്നത് 1 Cor 2:6-8 വാക്യങ്ങളിലും നാം വായിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്തെന്നാൽ, പത്രോസ് പറയുന്നു ആ പ്രധാന മൂലക്കല്ല് യേശുക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞാൽ, പണ്ട് ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് കർത്താവ് പറഞ്ഞത് പത്രോസ് മനസ്സിലാക്കി എന്നാണ് അർത്ഥം. അന്ന് കർത്താവ് പറഞ്ഞത്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. യേശു കർത്താവ് ഇവിടെ തന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. സഭ പണിയപ്പെട്ടിരിക്കുന്ന പാറ അവനാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനമിട്ടു, ക്രിസ്തുവാണ് പ്രധാന മൂലക്കല്ല്, അതെ പാറ. ഞാൻ ഇനിയും 2 ഒടുവിലത്തെ 2 കൂടി വായിക്കട്ടെ, 21-22 വാക്യങ്ങൾ. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതുവരുന്നു. ഇവിടെ പഴയ നിയമ ദേവാലയത്തോടുള്ള സാമ്യം വ്യക്തമാണ്. എന്നിരുന്നാലും ഈ സാമ്യത്തിൽ ഒരു വിപരീതത്വം വെളിപ്പെടുത്തിയിരിക്കുന്നു. യെരുശലേമിലെ ദേവാലയത്തിൽ അനേകം കെട്ടിടങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ പൌലോസ് വ്യത്യസ്തങ്ങളായ കെട്ടിടങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. മൊത്തത്തിലുള്ള ഘടനയിൽ ഓരോ വിശ്വാസിയും ചേർന്നിരിക്കുന്നു എന്നാണ് അവൻ അർത്ഥമാക്കുന്നത്. 1 Cor 2:5 പൌലോസ് ഈ പറഞ്ഞതുപോലെ അത് അവതരിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മന്ദിരമാകുന്നു സഭ എന്ന് പൌലോസ് വ്യക്തമാക്കുന്നു. അത് വളരെ രസമായിരിക്കുന്നു. കാരണം പൌലോസിന്റെ സമയത്ത് ഹെരോദാവിന്റെ ദേവാലയം തീരാതെ കിടക്കുകയായിരുന്നു. നമ്മുടെ കർത്താവിന്റെ സമയമായപ്പോഴേക്കും അത് 40 വർഷങ്ങൾ പണിത് കഴിഞ്ഞിരുന്നു. അത് AD 70 നശിപ്പിക്കപ്പെട്ടു. അത് നശിപ്പിക്കപ്പെട്ടപ്പോൾ പോലും അത് മുഴുവൻ പണിത് കഴിഞ്ഞിരുന്നില്ല. സഭ ഇന്ന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയാകും. വിശുദ്ധ മന്ദിരമായി വളരുന്നു, അത് കർത്താവിൽ ഒരു വിശുദ്ധ മന്ദിരമായി വളരുന്നു. അത് ഇന്നും പണി തീർന്നിട്ടില്ലാത്തതാകുന്നു എന്ന വസ്തുത ഇത് സ്ഥിരീകരിക്കുന്നു. ഘടനയും വ്യത്യസ്തമാണ്. ഒരു കല്ലിന്റെ മേൽ വേറൊരു കല്ല് എടുത്തു വെക്കുകയല്ല, ഈ മന്ദിരം വളരുകയാണ്. നിർജീവമായ വസ്തുക്കളെ ദൈവമെടുത്ത്, അതായത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരെ എടുത്ത് ജീവൻ നൽകുന്നു. ജീവനുള്ള വീണ്ടും ജനിച്ച കല്ലുകൾ ജീവനുള്ള മന്ദിരമായി വളരുന്നു. പണിയായുധങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാതെ ശലോമോന്റെ ദേവാലയം പണിതതുപോലെ വീണ്ടും ജനനത്തിലൂടെയും സ്നാനത്തിലൂടെയും പരിശുദ്ധാത്മാവ് ശാന്തമായി ഓരോ മരിച്ച പാപിയെയും ജീവനുള്ള ദേവാലയത്തിലേക്ക് വെക്കുന്നു. 1 കൊരിന്ത്യർ 12:13 നാം വായിക്കുന്നത്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ഇതിനെ ഒരു വിശുദ്ധ മന്ദിരം എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇത് വിശുദ്ധമായിരിക്കുന്നത് വിശുദ്ധാത്മാവ് ഇതിൽ വസിക്കുന്നതിനാലത്രേ. പരിശുദ്ധാത്മ സ്നാനത്താൽ രക്ഷിക്കപ്പെട്ട പാപി കർത്താവിലായിത്തീർന്നു. പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിയിലും അധിവസിക്കുന്നു. Romans 8:9 പറയുന്നത്, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. സഭ, അതെ, ക്രിസ്തുവിന്റെ ശരീരം ഒരു നിവാസമാകുന്നു, ആത്മാവിൽ ദൈവത്തിന്റെ ഒരു സ്ഥിരമായ മന്ദിരം. വിശ്വാസികൾ ഒരു മന്ദിരത്തിൽ ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ സന്നിഹിതനായിരിക്കും. ആ അർത്ഥത്തിൽ ദൈവം ആ മന്ദിരത്തിലുണ്ടാകും. ഇന്ന് ദൈവം വിശ്വാസികളിലാണ് അധിവസിക്കുന്നത്, ഒരു മന്ദിരത്തിലല്ല. ദൈവത്തെ മനുഷ്യനിർമ്മിതമായ ഒരു ഘടനയിൽ ഒതുക്കി നിർത്തുവാൻ ശ്രമിക്കുന്നത് വിജാതീയ തത്വശാസ്ത്രമാണ്. ദൈവത്തിന്റെ സാന്നിധ്യവും തേജസ്സും ഭൂമിയിൽ വെളിപ്പെടുത്തുക എന്നതാണ് സഭ ഒരു മന്ദിരമായിരിക്കുന്നതിന്റെ ഉദ്ദേശം. വിശ്വാസികൾ ഒരു ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ലോകത്തിന് അതൊരു സാക്ഷ്യമായിരിക്കും, അതായത് ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് എന്ന സാക്ഷ്യം. ഒരു ആരാധനയിൽ ദൈവത്തെ കണ്ടെത്താമെന്ന് ലോകമറിയണം. എന്റെ ചോദ്യം, ഇന്നത് സാധിക്കുമോ എന്നത്രേ. ദൈവസാന്നിധ്യമുണ്ടെന്ന് തെളിയിക്കത്തക്കവണ്ണം നമ്മുടെ ആരാധനകൾ തീർന്നിരുന്നെങ്കിൽ കൂടുതൽ ആളുകൾ അവിടേക്ക് ആകർഷിക്കപ്പെട്ടേനെ. 2:19-22 വാക്യങ്ങളിൽ ക്രിസ്തുവിൽ യഹൂദന്മാരും ജാതികളും എന്താകുന്നു എന്നാണ് നാം കണ്ടത്. ക്രിസ്തുവിന്റെ ഒന്നാക്കുന്ന പ്രവർത്തനത്തെ ഊന്നിപ്പറയുവാൻ പൌലോസ് ഒന്ന് എന്ന പദം ആവർത്തിച്ചിരിക്കുന്നു. 14 ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്ന് വായിക്കുന്നു. 15 ഒരേ പുതു മനുഷ്യനാക്കി എന്ന് കാണുന്നു. 16 ഏക ശരീരത്തിൽ എന്നും 18 ആത്മാവിനാൽ എന്നും കണ്ടു. എല്ലാ ആത്മീക അകൽച്ചകളും വിഭാഗങ്ങളും ക്രിസ്തു അതിജീവിച്ചു. നാം ഇന്ന് പഠിച്ച വാക്യങ്ങളിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരുടെയും ജാതികളുടെയും സഭയിലെ ഏകത ഉദാഹരിക്കുവാൻ പൌലോസ് 3 വരച്ചു കാട്ടുന്നു. ഒരു രാഷ്ട്രം, അത് 19 ആദ്യ ഭാഗത്ത്. ഇസ്രായേൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയായിരുന്നു. എന്നാൽ അവർ അവരുടെ വീണ്ടെടുപ്പുകാരനെ ത്യജിച്ചു. അതിന്റെ ഭവിഷ്യത്തുകൾ അവർ അനുഭവിച്ചു. രാജ്യം അവരിൽ നിന്നെടുത്തു. ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജാതിക്കത് നൽകി. ഈ പുതിയ ജാതി സഭയാകും, തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, വിശുദ്ധ വംശം, സ്വന്ത ജനം, അതെ, ഒരു പ്രത്യേക ജനം. പാപം മനുഷ്യജാതിയെ വേർപെടുത്തി. എന്നാൽ തന്റെ ആത്മാവിനാൽ ക്രിസ്തു മനുഷ്യനെ ഒന്നിപ്പിക്കുന്നു. വിശ്വാസികളെല്ലാം അവർ ഏത് പശ്ചാത്തലത്തിൽ നിന്നുള്ളവർ ആയിരുന്നാലും ആ വിശുദ്ധ ജാതിയിൽപ്പെടും. സഭയിലെ ഏകത വെളിപ്പെടുത്തുവാൻ പൌലോസ് പറയുന്ന രണ്ടാമത്തെ ഉദാഹരണം ഒരു കുടുംബം എന്നുള്ളതാണ്. അതും 19 കാണുന്നത്. ക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം ദൈവത്തിന്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നു. ദൈവം നമ്മുടെ പിതാവായിത്തീരുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവഭവനം 2 കാണപ്പെടുന്നു, സ്വർഗത്തിലും ഭൂമിയിലും. ഇന്ന് ജീവിക്കുന്ന വിശ്വാസികൾ ഭൂമിയിലും മരിച്ചുപോയ വിശ്വാസികൾ സ്വർഗത്തിലും. ദൈവമക്കൾ ആരും തന്നെ അധോലോകത്തിൽ അല്ല എന്നോർക്കണം. പ്രപഞ്ചത്തിൽ മറ്റെങ്ങും കറങ്ങി നടപ്പില്ല എന്ന് ചുരുക്കം. ആരും ഏതെങ്കിലും വേറെ സ്ഥലത്താകുന്നു എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. നാം എല്ലാം ഒരു ഭവനത്തിലെ സഹോദരന്മാരും സഹോദരിമാരുമാണ്. ഏത് വർഗത്തിൽപ്പെട്ടവരെന്നോ ഏത് നിറത്തിൽപ്പെട്ടവരെന്നോ രാഷ്ട്രീയമായോ മറ്റൊരു വിധത്തിലും ഉള്ളതായ വേർതിരിവുകൾ കാര്യമാക്കേണ്ടതില്ല. മൂന്നാമതായി ഒരു മന്ദിരം. 20, 21, 22 വാക്യങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തന്റെ ജനത്തോട് ചേർന്ന് നടന്നു എന്ന് കാണുന്നു. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ അവന്റെ ജനത്തോടെ ചേർന്ന് വസിക്കുവാൻ അവനൊരു തീരുമാനം എടുത്തതായി കാണുന്നു. ദൈവ തേജസ് മാറിപ്പോകുവാൻ തക്കവണ്ണം ഇസ്രായേലിന്റെ പാപം അധികമാകുന്നതുവരെ ദൈവം സമാഗമന കൂടാരത്തിൽ വസിച്ചു. പിന്നീട് ദൈവം ദേവാലയത്തിൽ വസിക്കുന്നതായി കാണുന്നു. എന്നാൽ വീണ്ടും ഇസ്രായേൽ പാപം ചെയ്യുകയും മഹത്വം മറയുകയും ചെയ്യുന്നതായി നാം കണ്ടു. ഇന്ന് തന്റെ ആത്മാവിനാൽ ദൈവം സഭയിൽ വസിക്കുന്നു. ഓർക്കണം, മനുഷ്യനിർമ്മിതമായ മന്ദിരങ്ങളിലല്ല ദൈവം വസിക്കുന്നത്, ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ ഹൃദയങ്ങളിലാണ് അവൻ വസിക്കുന്നത്. എത്ര വലിയൊരു പദവിയാണ് ഈ ആയുസ്സിൽ ഒരു ദൈവപൈതലിന് ലഭിച്ചിരിക്കുന്നത്. ഈ രണ്ടാം അധ്യായത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം തന്റെ കൃപയിൽ പാപികൾക്കായി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർത്തവനെ അധികമധികം സ്തുതിക്കുവാൻ സാധിക്കും. ക്രിസ്തുവിലൂടെ അവൻ നമ്മെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ച് സിംഹാസനത്തിലിരുത്തി. അവൻ നമ്മോട് നിരക്കുകയും നമ്മെ അവന്റെ മന്ദിരത്തിലാക്കി വെക്കുകയും ചെയ്തു. ആത്മീക മരണമോ ആത്മീക അകൽച്ചയോ ദൈവകൃപയെ പരാജയപ്പെടുത്തുകയില്ല. അവൻ വ്യക്തികളായി നമ്മെ രക്ഷിക്കുക മാത്രമല്ല, തന്റെ സഭയുടെ ഒരു ഭാഗമാക്കി നമ്മെ തീർക്കുകയും ചെയ്തു. ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയിലെ ഭാഗവാക്കുകൾ ആകുക എന്നത് എത്രയോ മഹത്വമേറിയ പദവിയാണ്. ഇത് രണ്ട് പ്രായോഗിക കാര്യങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. ഒന്ന്, താങ്കൾ വ്യക്തിപരമായി ദൈവത്തിന്റെ കൃപ അനുഭവമാക്കിയിട്ടുണ്ടോ? ഇന്നും ആത്മീകമായി മരിച്ച അവസ്ഥയിലാണോ? ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നുവോ? അതോ ക്രിസ്തുവിൽ ആശ്രയിച്ച് അവനു മാത്രം നൽകുവാൻ കഴിയുന്ന നിത്യജീവൻ താങ്കൾ പ്രാപിച്ചുവോ? താങ്കളുടെ ആത്മീക അവസ്ഥയെക്കുറിച്ച് താങ്കൾക്ക് ഉറപ്പില്ല എങ്കിൽ വിശ്വാസത്താൽ ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞ് അവനെ ആശ്രയിക്കുവാൻ ഞാൻ താങ്കളെ ഈ സമയത്ത് ഉത്ബോധിപ്പിക്കട്ടെ. ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കൂ, അവിടുന്ന് താങ്കളെ രക്ഷിക്കും. രണ്ട്, താങ്കൾ ക്രിസ്തുവിലെ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നുവെങ്കിൽ മറ്റുള്ളവർ ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ താങ്കൾ അവരെ സഹായിക്കുന്നുണ്ടോ? നിത്യജീവന്റെ ഒരു സുവാർത്ത താങ്കൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ തയ്യാറാണോ? ഇതാണ് ദൈവവചനത്തിൽ നാം കാണുന്നത്. രണ്ടാം അധ്യായത്തിൽ നിന്നും നാം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ലേഖനത്തിലെ ഉപദേശപരമായ ഭാഗത്തിലെ ഒടുവിലത്തെ അധ്യായമാണിത് എന്ന് കാണുവാൻ സാധിക്കും. ഞാൻ ഇതിന്റെ മുഖവരിയായ ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. സഭ ഒരു ശരീരമാണെന്നും സഭ ഒരു മന്ദിരമാണെന്നും നാം പഠിച്ചു കഴിഞ്ഞു. ഇനിയും നാം പഠിക്കുന്നത് സഭ ഒരു മർമ്മമാകുന്നു എന്നത്രേ. സഭ ഒരു മർമ്മമാകുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താകുന്നു എന്ന് പ്രാരംഭമായി ഞാൻ സൂചിപ്പിക്കട്ടെ. സഭ ഒരു മർമ്മമാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെയേറെ തെറ്റിദ്ധാരണകളുണ്ട്. മർമ്മം എന്നതുകൊണ്ട് ഏതോ അപസർപ്പക നോവലാകുന്നു എന്ന അർത്ഥമല്ല. ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിയാത്തത് ഏതോ എന്നല്ല. ഇവിടെ മർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നേരത്തെ വെളിപ്പെടുത്താതിരുന്ന എന്തോ, എന്നാൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. പലരും പറയുന്നു കേട്ടിട്ടുണ്ട്, ദൈവം എനിക്കൊരു മർമ്മം വെളിപ്പെടുത്തി തന്നു എന്ന്. ആ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് എന്നോർക്കണം. ഇവിടുത്തെ അർത്ഥം സഭയുടെ കാര്യമാണ്. പഴയ നിയമത്തിൽ വെളിപ്പെടുത്താതിരുന്ന സഭ പുതിയ നിയമത്തിൽ പൂർണമായി വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ദൈവീക രഹസ്യമെന്ന് മർമ്മത്തെ ഒരു ഭക്തൻ വിളിച്ചു. സത്യമെന്നും മർമ്മത്തെക്കുറിച്ച് പറയുന്നവരുണ്ട്. ഒരു പ്രത്യേക സമയം വരെ ദൈവം വെളിപ്പെടുത്താതിരുന്നതാണ് ഒരു ദൈവീക രഹസ്യം. ഇപ്പോൾ അത് വെളിപ്പെടുത്തുവാൻ അവൻ തയ്യാറായി. അല്ലാതെ നാം ഇന്ന് പല കഥകളിലും കാണുന്ന മർമ്മവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. മർമ്മസ്ഥാനവുമായും ഇതിനെ ബന്ധപ്പെടുത്തേണ്ടതില്ല. സഭയുടെ മർമ്മത്തെ സംബന്ധിച്ച് രണ്ട് ചിന്താഗതികൾ പ്രാബല്യത്തിലുണ്ട്. ഇവ എനിക്കൊരു മർമ്മമായിട്ടാണ് തോന്നുന്നതെന്ന് പറയാതിരിക്കുവാൻ തരമില്ല. സഭ പഴയ നിയമത്തിലെ വെളിപ്പാടല്ല എന്ന പൌലോസിന്റെ വ്യക്തമായ പ്രസ്താവന ഒരു വിഭാഗം അവഗണിക്കുന്നു. സഭ പഴയ നിയമ ഇസ്രായേലിന്റെ തുടർച്ചയാകുന്നു എന്ന വിധത്തിലാണ് അവർ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതിനെ ഉടമ്പടി ദൈവശാസ്ത്രം എന്നാണ് പറയപ്പെടുന്നത്. അവർ ദൈവം ഇസ്രായേലിനോട് ചെയ്തിട്ടുള്ള എല്ലാ വാഗ്ദത്തങ്ങളും സഭയുടെ മേൽ ചെലുത്തുവാൻ ശ്രമിക്കുന്നു. വളരെ ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഇതെന്നോർക്കണം. പഴയ നിയമ ഇസ്രായേലിന്റെ തുടർച്ചയാണോ പുതിയ നിയമസഭ? ഇങ്ങനെ പഠിപ്പിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്നാൽ, പഴയനിമ ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങളെല്ലാം സഭയ്ക്കാണെന്ന് സമർത്ഥിക്കുകയും ഇസ്രായേലിനോട് പറഞ്ഞ ശാപവചനങ്ങൾ തങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് മറന്നുകളയുകയുമാണ്. എന്നാൽ വസ്തുത അനുഗ്രഹങ്ങളും ശാപങ്ങളും ഇസ്രായേലിന് പറഞ്ഞിട്ടുള്ളവ തന്നെയാണ്, അതിന്റെ പങ്കുപിടിക്കേണ്ടതില്ല. നമുക്കുള്ള വേറെ ആവശ്യം പോലെയുണ്ട്. വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്നും ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം എന്നുമൊക്കെയുള്ള പൌലോസിന്റെ പ്രസ്താവനകളാണ് മറ്റൊരു കൂട്ടരെടുക്കുന്നത്. ഈ പ്രസ്താവനകൾക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഈ മർമ്മം പൌലോസിനു മാത്രമായി ലഭിച്ച പ്രത്യേക വെളിപ്പാടായി ഈ കൂട്ടർ കണക്കാക്കുന്നു. അതെ, അമിത നിയമവ്യവസ്ഥിതി ആകുന്നു ഇത്. അതിന്റെ ഫലമായി സഭയുടെ ആരംഭം പെന്തക്കോസ്തു നാൾ കഴിഞ്ഞ് മറ്റൊരു തീയതിയാകുന്നു എന്ന് സമർത്ഥിക്കപ്പെടുന്നു. അതെ, പൌലോസിന് വെളിവായ മർമ്മം പല തീയതികൾ ഇതിനായി പറയുന്നുണ്ട്. ഒന്ന് ഒക്കാതെ വരുമ്പോൾ മറ്റൊന്ന് പറയും. ഒരുതരം ഒളിച്ചുകളി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്രകാരത്തിലുള്ള ഒരു വലിയ അറിവുണ്ടെന്ന് നടിക്കുന്നത് ആത്മീയ അഹങ്കാരത്തിലേക്ക് മാത്രമേ നയിക്കൂ. ഞാൻ പറയട്ടെ, സഭ പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലായിരുന്നു. അത് വെളിപ്പെടുത്തിയപ്പോൾ ആ വെളിപ്പാട് അപ്പസ്തോലനായ പൌലോസിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ലായിരുന്നു. ഏദൻ തോട്ടത്തിൽ തന്നെ സഭ വെളിപ്പെടുത്തിയിരുന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ സഭ പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലായിരുന്നു, മറിച്ച് പെന്തക്കോസ് നാളിൽ എന്തോ ഒന്ന് സംഭവിച്ചു എന്നെല്ലാവരും സമ്മതിച്ചു വെക്കൂ. അന്നേ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വാസികളുടെ സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ തുടങ്ങി. സഭയെ ഭൂമിയിൽ നിന്നും എടുക്കുന്നതുവരെ അത് തുടർന്നുകൊണ്ടിരിക്കും. വീണ്ടെടുപ്പ് നാളിനായി നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതെ, നമ്മെ ലോകത്തിൽ നിന്നും എടുത്ത് ക്രിസ്തുവിന് സമർപ്പിക്കുന്നതുവരെ. അതാണ് സഭയുടെ പ്രവർത്തനം. നമുക്കിതേക്കുറിച്ച് കൂടുതലായി മൂന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പഠിക്കാവുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരു ചോദ്യത്തോടുകൂടി ഞാൻ ഇന്നത്തെ പഠനം അവസാനിപ്പിക്കട്ടെ. താങ്കളുടെ ജീവിതത്തിൽ വാസ്തവമായും ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിനുവേണ്ടി പ്രയോജനപ്പെടുവാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല എങ്കിൽ അതിന്റെ കാരണം എന്തെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയുമോ? ഒരു നിമിഷം താങ്കളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്വയം പരിശോധന ചെയ്യൂ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് വീണ്ടും ഇടപെട്ടതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തന്നിരിക്കുന്ന അതിമഹത്തായ അനുഗ്രഹങ്ങൾ ഞങ്ങൾ ആസ്വദിക്കുകയും മറ്റുള്ളവർ ആസ്വദിക്കുവാൻ അത് അവർക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്ന വലിയ ഉത്തരവാദിത്വം നീ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അതപ്രകാരം ചെയ്യുവാൻ തക്കണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തരെ അതിനായിട്ട് അവിടുന്ന് ഒരുക്കണമേ. ദൈവകൃപകൊണ്ട് നിറച്ചാട്ട ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
എഫേസ്യ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com. ും കണ്ടാലും കാൽവരിയിൽ
ശിവ.